Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ.
മെയ്മാസ റാണിയെക്കുറിച്ചുള്ള ചിന്താമലരുകളാണ് ഇന്ന്.
മരിയ ഭക്തിക്ക് ക്രിസ്താബ്ദത്തോളം പഴക്കമുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. മെയ്മാസ റാണി എന്ന പേരിൽ ദൈവമാതാവിൻ്റെ ഓർമ്മ നാം ഇന്നാളിൽ കൊണ്ടാടുന്നു. വസന്തം തളിർത്ത് പൂവണിയുന്ന മാസമാണല്ലോ ഇത് മെയ്മാസം. പുതുജീവന്റെ പ്രതീകം കൂടെയാണ് വസന്തം. അതിനാൽ ദൈവപുത്രനായ യേശുവിനെ ലോകത്തിൻ്റെ നവജീവനായി നസ്രത്തിലെ മറിയം നൽകിയതിൻ്റെ ഓർമ്മ കൂടെയാണ് ഈ മെയ്മാസത്തിൽ നാം കൊണ്ടാടുന്നത്. ഇക്കാലത്ത് സുലഭമായി ലഭിക്കുന്ന വർണ്ണപ്പൂക്കൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. ഫാത്തിമയിൽ പരിശുദ്ധ കന്യകാനാഥ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഒരു മെയ് മാസം 13-ാം തീയതിയാണെന്ന് ഓർമ്മിക്കുന്നുണ്ടാകാം. 1817 മെയ് മാസം 13-ാം തീയതി 3 ഇടയക്കുട്ടികൾക്ക് കന്യകാനാഥ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ലോകസമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ നൽകി. വീണ്ടും മെയ് മാസമടക്കം 31-ാം തീയതി സമാപിക്കുന്നത് ദൈവമാതാവിൻ്റെ സന്ദർശന തിരുനാൾ അനുസ്മരിച്ചുകൊണ്ടാണ്. ദിവ്യരക്ഷകനായ യേശുവിനെ ഉദരത്തിൽ വഹിച്ച കന്യകാനാഥ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയാണല്ലോ ഇത്. അങ്ങനെ നമുക്ക് പറയാം, രക്ഷയുടെ വാഗ്ദാനങ്ങൾ പൂവണിയാൻ തുടങ്ങിയ സ്നേഹമുഹൂർത്തങ്ങൾ മെയ് മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്നു, മെയ് മാസത്തിൽ അരങ്ങേറുന്നുവെന്ന്.
മറിയം ദൈവസ്നേഹത്തിൻ്റെ കണ്ണിയാണ്. ദൈവസ്നേഹം മനുഷ്യകുലത്തിന് മാതൃസ്നേഹമാക്കി തന്നത് മറിയമാണ്. യേശുവും മറിയവും തമ്മിലുള്ള ബന്ധം രക്ഷാകര പദ്ധതിയുടെ അവിഭാജ്യ ഘടകമാണ്. നസ്രത്തിലെ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു മനുഷ്യവ്യക്തിക്കു സാധിക്കുന്ന പൂർണതയുടെ ഉന്നതിയിൽ മറിയം എത്തിച്ചേർന്നിരുന്നു. കന്യകയും മാതാവുമാണ് മറിയം. അവൾ അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്, സ്വർഗരാജ്ഞിയാണ്. മനുഷ്യൻ തിന്മ വിട്ടകന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള മാനസാന്തരത്തിന്റെ സന്ദേശവുമായി മറിയം ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു.
പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സുകൃതങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് ആഴമായ വിശ്വാസമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന സമ്മതത്തോടെ ആരംഭിക്കുന്ന ആ സ്നേഹസമർപ്പണം കലവറയില്ലാതെ തൻ്റെ ജീവിതാന്ത്യം വരെ തുടരുന്നു. ഒരമ്മ എന്ന നിലയിൽ ദൈവകുമാരനെ പോറ്റിവളർത്താൻ കന്യകാനാഥ തൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്തു കാണും. ബത്ലഹേമിലെ കാലിക്കൂട്ടിലും നസ്രത്തിലെ കൊച്ചുവീട്ടിലും ആ അമ്മയുടെ സമർപ്പണം തുടരുന്നു, സ്നേഹസമർപ്പണം തുടരുന്നു. അതിനിടെ ദൈവിക പദ്ധതിയിൽ തനിക്ക് തുണയായിരുന്ന ഈ ഔസേപ്പ് വിശുദ്ധ ഔസേപ്പിതാവ് മരണമടയുന്നു. പിന്നെ യേശുവും വിട പറയുന്നു. എന്നിട്ടും മറിയം പതറാതെ ജീവിതം തുടരുന്നു, പതറാതെ നിലകൊണ്ടു.
ആയിരത്തി 1499 വിഖ്യാത ശില്പിയും ചിത്രകാരനുമായ മൈക്കിലാഞ്ചലോ പിയത്ത എന്ന പേരിൽ കുരിശിൽ മരിച്ച യേശുവിനെ മടിയിൽ കിടത്തിയ അമ്മയുടെ വിശ്വത്തര പൂർണകായ മാർബിൾ പ്രതിമ പണിതീർത്തത്. വിശുദ്ധ പത്രോസിന്റെ വത്തിക്കാനിലെ ബസലിക്കയുടെ വലതുഭാഗത്തുള്ള ചെറിയ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന പിയത്ത എന്ന വെണ്ണില ശില്പം മൈക്കിലാഞ്ചലോയുടെ സൃഷ്ടികളിൽ ഏറ്റവും പൂർണതയുള്ളതെന്ന് കലാലോകം വിലയിരുത്തുന്നു. 33 വയസ്സ് പ്രായമുള്ള മകനെ ഒരമ്മ മടിയിൽ കിടത്തുമ്പോഴുള്ള ശരീരശാസ്ത്രത്തിന്റെ എല്ലാ അനുപാതങ്ങളും തെറ്റിച്ചാണ് കലാകാരൻ ഈ അപൂർവ സൃഷ്ടി നടത്തിയിരിക്കുന്നതെന്ന് വിമർശകർ വ്യാഖ്യാനിക്കുന്നു. ജീവിതവിശുദ്ധിയുടെ നിത്യനൈർമല്യം മറിയത്തിന്റെ മുഖത്ത് യൗവനഭാവമായി കലാകാരൻ ബോധപൂർവം പ്രതിഫലിപ്പിച്ചിരിക്കുന്നു. മറിയത്തിലെ കൃപാവരത്തിന്റെ നിറവും ഈ യൗവനഭാവത്തിൽ ദൃശ്യമാണ്. കാണികൾ മൃതനായ ക്രിസ്തുവിനെ അമ്മയുടെ മടിയിൽ കാണുമ്പോൾ മൈക്കിലാഞ്ചലോ കണ്ടത് ആ അമ്മ പെറ്റുവളർത്തിയ ഓമനപുത്രനെയായിരിക്കണം. മനുഷ്യനേത്രങ്ങളെ അമ്പരപ്പിക്കുന്ന ചിത്ര സംയോജനത്തിന്റെ പൂർണതയും വിശദാംശങ്ങളും ശില്പത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. പൂർണകായനായ ക്രിസ്തുവിന്റെ മൃതദേഹത്തെ താങ്ങുമാറ് മറിയത്തിൻ്റെ മേലങ്കി ചിട്ടയുള്ള ചുരുളുകളും വടിവുകളും കൊണ്ട് വിസ്തരിച്ച് താഴെ ഗോൽഗോത്തായുടെ വിരിമാറിലേക്ക് ശില്പി വിരിയിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ നഗ്നമായ മൃതദേഹത്തിൻ്റെ സ്പന്ദനം നിലച്ച രക്തധമനികളും ഞരമ്പുകളും മൈക്കലാഞ്ചലോ യാഥാർത്ഥ്യത്തോടു സമാനമായി മാർബിളിൽ കോറിയിരിക്കുന്നു.
ശില്പത്തിൻ്റെ നാമം പിയഥ എന്ന് ലത്തീനിലും ഇംഗ്ലീഷിൽ പയറ്റി എന്നുമാണ്. പിയഥ അല്ലെങ്കിൽ പയറ്റി എന്ന വാക്കിന് ഭക്തി എന്നാണ് അർത്ഥം. വാക്കു സൂചിപ്പിക്കുന്നതുപോലെ മൈക്കലാഞ്ചലോയുടെ സൃഷ്ടിയിലെ അമ്മയുടെ മുഖതാവിൽ ദുഃഖമല്ല, വാത്സല്യവും ഭക്തിയുമാണ് നാം കാണുന്നത്. ക്രിസ്തുവിൻ്റെ മുഖത്ത് താൻ സഹിച്ച അതീവ പീഡകളുടെ ഭാവമെന്ന് മൈക്കലാഞ്ചലോ ചിത്രീകരിച്ചിട്ടില്ലെന്ന് സൂക്ഷ്മദൃഷ്ടിയിൽ ആർക്കും പറയാനാകും. ഈ ശില്പത്തിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം പലവട്ടമായിട്ട് ചിലവഴിച്ചിട്ടുള്ള എൻ്റെയും അനുഭവം വ്യത്യസ്തമല്ല. കൈകാലുകളിലെ ആണിപ്പാടിനും മാറിലെ മുറിപ്പാടിനും മേലെ ക്രിസ്തുവിൻ്റെ മൃതമേനിയിൽ മറ്റ് മുറിവുകൾ അല്ലെങ്കിൽ മുറിപ്പാടുകളൊന്നും തന്നെ ശില്പി രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പിതൃഹിതത്തിന് ആത്മബലിയായി സമർപ്പിച്ച പുത്രന്റെ പ്രശാന്തതയാണ് അവിടെ കാണുന്നത്. തന്റെ പീഡാസഹനത്തിൽ ക്രിസ്തുവേറ്റ മുറിപ്പാടുകൾ തുലോം നിസാരങ്ങളായി മാത്രമേ പിയഥായിൽ മൈക്കലാഞ്ചലോ കൊത്തിയിട്ടുള്ളൂ എന്നത് ശില്പത്തിൽ കലാകാരൻ ഒളിപ്പിച്ചിരിക്കുന്ന അപൂർവ ചാതുരി വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവമനുഷ്യ ബന്ധത്തിന്റെ കൂട്ടായ്മയിൽ ഉതിരുന്ന സംതൃപ്തി ഒരമ്മയുടെ മടിയിൽ കിടക്കുന്ന ജീവസറ്റ മകന്റെ മുഖത്ത് ശില്പി മൈക്കലാഞ്ചലോ മാർബിളിൽ വെണ്ണിലാ ശില്പത്തിൽ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അതിനാൽ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ വാമഭാഗത്ത് വലതുഭാഗത്ത് ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ആ വെണ്ണിലാ ശില്പം കാലം കണ്ട ഒരത്ഭുത സൃഷ്ടിയാണെന്ന് നമുക്ക് ഇവിടെ ഏറ്റുപറയാനാകും.
സഭയിലുള്ള മറിയത്തിന്റെ പ്രത്യേക സ്ഥാനം ക്രിസ്തുവിനോടുള്ള അവളുടെ ഐക്യത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതും അതിൽ നിന്നു നേരിട്ടുത്ഭവിക്കുന്നതുമാണ്. രക്ഷാകര കർമ്മത്തിൽ മറിയത്തിനു മകനോടുള്ള ഈ ഐക്യം ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. പീഠാനുഭവത്തിന്റെ മണിക്കൂറിൽ അത് സർവോപരി വെളിപ്പെടുത്തപ്പെട്ടു. അങ്ങനെ പരിശുദ്ധ കന്യകയുടെ വിശ്വാസത്തിന്റെ തീർത്ഥയാത്രയിൽ അവൾ സഹനത്തിന്റെ പാതയിൽ മുന്നേറുകയും ദിവ്യപുത്രനുമായുള്ള ഐക്യം കുരിശുവരെ വിശ്വസ്തതാപൂർവ്വം കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. ദൈവിക പദ്ധതിക്ക് അനുസൃതമായി തന്റെ ഏകജാതനോടൊപ്പം അവിടുത്തെ സഹനത്തിന്റെ തീവ്രത സംവഹിച്ചുകൊണ്ടും കുരിശിൻ ചുവട്ടിൽ പതരാതെ നിലയുറപ്പിച്ചുകൊണ്ടും അവിടുത്തെ തിരുയാഗം ആ മാതൃഹൃദയത്തിൽ ചേർത്തുകൊണ്ടും തന്നിൽ നിന്നുത്ഭവിച്ച ദിവ്യ ബലിവസ്തു ഹോമിക്കപ്പെടാൻ ആർദ്രമായി സമ്മതിച്ചുകൊണ്ടുമാണ് മറിയം നിശബ്ദയായി നമ്രശിരസ്കയായി കുരിശിൻ ചുവട്ടിൽ നിന്നത്.
കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കവേ ക്രിസ്തു തന്റെ ശിഷ്യൻ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറിയത്തോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ഈ വാക്കുകളോടെ ശിഷ്യനായ യോഹന്നാന് മറിയത്തെ യേശു അമ്മയായി നൽകുകയും അതുവഴി മനുഷ്യകുലത്തിന്റെ മുഴുവൻ അമ്മയായി മറിയം മാറുകയും ചെയ്തു. തന്റെ പുത്രന്റെ സ്വർഗാരോഹണ ശേഷം സഭയുടെ ആരംഭത്തിൽ മറിയം പ്രാർത്ഥനയോടെ തന്റെ മാതൃസാന്നിധ്യം ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രകടമാക്കി. അന്നൊരിക്കൽ നസ്രത്തിലെ ഭവനത്തിൽ വച്ച് മംഗലവാർത്തയുടെ സമയത്ത് തന്റെ മേലെഴുന്നള്ളിയ പരിശുദ്ധാത്മാവിന്റെ ദാനത്തിനായി. അങ്ങനെ ക്രിസ്തുവിന്റെ മരണശേഷവും അപ്പസ്തോലന്മാരോടും മറ്റു പല സ്ത്രീകളോടും ചേർന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് ധൈര്യം പകരുകയും ചെയ്ത അമ്മയുടെ മാതൃവാത്സല്യവും സ്നേഹസാന്നിധ്യവും സിയോൺ ഊട്ടുശാലയിൽ ഏറെ പ്രകടമായി ദൃശ്യമാകുന്നുണ്ട്.
ദൈവപിതാവിന്റെ ഹിതത്തിനും അവിടുത്തെ പുത്രന്റെ രക്ഷാകര പ്രവൃത്തിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിനും കന്യകാമറിയം പൂർണ്ണ വിധേയയായി നിന്നുകൊണ്ട് സഭയ്ക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃകയായി. അങ്ങനെ സഭയുടെ മഹോന്നതയും സമാനതയില്ലാത്ത അംഗവും സഭാമക്കൾക്ക് മാതൃകയുമാണ് പരിശുദ്ധ കന്യകാമറിയം. സഭ നേടേണ്ട ആത്മവിശുദ്ധിയുടെ സാക്ഷാത്കാരവും പ്രതിരൂപവുമാണ് രക്ഷകന്റെ അമ്മയായ മറിയം. സഭയെയും മനുഷ്യവംശം മുഴുവനെയും സംബന്ധിച്ചുള്ള മറിയത്തിന്റെ മാതൃവാത്സല്യം വിഖ്യാതമാണ്. തൻ തന്റെ അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ മനുഷ്യർക്ക് ആത്മീയ ജീവൻ നേടിക്കൊടുക്കാനുള്ള രക്ഷാകര പദ്ധതിയിൽ നസ്രത്തിലെ മറിയം തികച്ചും അന്യൂനയായി പങ്കുചേരുന്നു. ഇക്കാരണത്താലാണ് കൃപാവരത്തിന്റെ ക്രമത്തിൽ മറിയം നമ്മുടെ ആത്മീയ അമ്മയായിരിക്കുന്നത്.
ദൈവിക പദ്ധതിയിൽ ഉത്ഭവപാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സ്വതന്ത്രയായിരുന്ന നിർമ്മല കന്യക തന്റെ ഇഹലോകവാസത്തിന്റെ പരിസമാപ്തിയിൽ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവം അങ്ങനെ എല്ലാറ്റിന്റെയും രാജ്ഞിയായി മറിയത്തെയും ഉയർത്തി. പാപത്തെയും മരണത്തെയും കീഴടക്കിയ തന്റെ തിരുക്കുമാരൻ ക്രിസ്തുവിനോട് കൂടുതലായി അനുരൂപപ്പെടാൻ വേണ്ടിയായിരുന്നിരിക്കണം ദൈവം ഇപ്രകാരം പ്രവർത്തിച്ചത്, മറിയത്തെ സ്വർഗാരോപിതയാക്കിയത്. ഭാഗ്യവതിയായ കന്യകയുടെ സ്വർഗാരോഹണം തന്റെ പുത്രന്റെ പുനരുദ്ധാനത്തിലുള്ള അനന്യമായ നമ്മുടെയും പങ്കുചേരലും ക്രൈസ്തവ മക്കൾ നേടേണ്ട പുനരുദ്ധാനത്തിന്റെയും സ്വർഗീയ ജീവന്റെയും മുന്നാസ്വാദനമായിരുന്നെന്ന് നമുക്ക് പറയാം. മരിയഭക്തി ക്രിസ്തുവും അവിടുത്തെ അമ്മയും തമ്മിലുള്ള ബന്ധത്തെ കേന്ദ്രീകരിച്ച് വളരേണ്ടതാണ്. ഈ മാതൃപുത്രബന്ധത്തിന്റെ അഭൗമമായ മാനങ്ങൾ കണ്ടെത്തുന്നതായിരിക്കണം അത്. അമ്മയും മകനും തമ്മിലുള്ള ആഴമുള്ളതും കലവറയില്ലാത്തതുമായ സ്നേഹത്തിന്റെ പ്രതീകമാണ് മറിയത്തിന്റെ വിമലഹൃദയം. സ്വാഭിലാഷ പൂർത്തീകരണമാണ് വളർച്ചയും നേട്ടവുമെന്നത് ആധുനിക മനുഷ്യന്റെ ദർശനമാണ്, കാഴ്ചപ്പാടാണ്. അത് സ്വാർത്ഥതയുടെ വികലമായ കാഴ്ചപ്പാടുമാണ്. എന്നാൽ മറിയം നമുക്ക് കാണിച്ചു തരുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ സ്വയാർപ്പണത്തിന്റെ ത്യാഗമുള്ള സ്നേഹമാണ്. ദൈവത്തിന്റെ പദ്ധതികളനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയായി നൽകുന്നു. സകലതും നന്മയായി മറിയത്തിലൂടെ പ്രവർത്തിച്ച ദൈവം ഇന്നും ആ അമ്മയുടെ മാധ്യസ്ഥതയാൽ ലോകത്ത് നന്മ വർഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. അതിരുകളില്ലാതെ അളവുകളില്ലാതെ നൽകുന്ന സ്നേഹം ദൈവസ്നേഹം, സ്രഷ്ടാവിന്റെ നിത്യസ്നേഹം.
കുരിശിലേറിയ സ്വയാർപ്പണത്തിന്റെ പരമമായ മുഹൂർത്തത്തിൽ തന്റെ അമ്മയെ കുരിശിൽ നിന്നും നിത്യമായി നിർഗളിക്കുന്ന കൃപാവരത്തിന്റെ വറ്റാത്ത ഉറവയാക്കി ക്രിസ്തു മാറ്റി. അങ്ങനെ കുരിശിൻ ചുവട്ടിലെ മറിയം ജീവിതയാത്രയിൽ മനുഷ്യകുലത്തിന്റെ സഹയാത്രികയും സംരക്ഷകയുമായി മാറുന്നു. നിത്യമായ ഭവനത്തിൽ ഒരുനാൾ നമ്മളും എത്തിച്ചേരും വരെ ഈ ജീവിതയാത്രയിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും തന്റെ മാതൃസ്നേഹത്താൽ മറിയം നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്നു.
ജീവിതസാഗരത്തിന്റെ വേലിയേറ്റങ്ങളിലൂടെയും ഇറക്കങ്ങളിലൂടെയും നീന്തി നീങ്ങുമ്പോൾ മറിയം നമുക്കായി തന്റെ തിരുക്കുമാരന്റെ സ്വർഗീയ മാധ്യസ്ഥ്യം തേടുകയും അവിടുത്തെ ദിവ്യസ്നേഹത്തിന്റെ ശക്തിയും ദൈവീക കാരുണ്യവും നമുക്കായി നേടിത്തരികയും ചെയ്യുന്നു. മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥ്യത്തിലുള്ള ഉറച്ച വിശ്വാസത്തിന്റെയും അനുഭവവേദ്യമായിട്ടുള്ള നന്മകളോടുള്ള പ്രതിനന്ദിയുടെയും പ്രതീകമായി നമ്മുടെ ആവശ്യങ്ങൾക്കും അപ്പുറം ഉയർന്നു ചിന്തിക്കാനും നമ്മുടെ സഹോദരങ്ങളിലേക്ക് വിശിഷ്യ എളിയവരിലേക്കും പാവങ്ങളിലേക്കും ആവശ്യത്തിലായിരിക്കുന്നവരിലേക്കും തിരിയുവാനും നസറത്തിലെ അമ്മ മെയ്മാസ റാണി നമ്മെ പ്രചോദിപ്പിക്കട്ടെ.
ജീവിത വ്യഥകളിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്തുന്ന മറിയം നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവ വിളിയുടെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മുടെ ജീവിതങ്ങൾ കരുണയുള്ള പിതാവിന്റെ സ്നേഹത്തോടുള്ള പ്രത്യുത്തരമായിരിക്കണമെന്ന് മാതൃസഹജമായ വാത്സല്യത്തോടെ മറിയം ഈ മെയ്മാസാനുസ്മരണത്തിൽ മനസ്സിലാക്കിത്തരുന്നു. മനുഷ്യന്റെ നന്മയും സന്തോഷവുമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത കരുണാർദ്രനായ ദൈവം തന്റെ തിരുഹിതത്തോട് ഏവരും സന്തോഷത്തോടെയും കലവറയില്ലാതെയും പ്രത്യുത്തരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മറിയം നമ്മോട് പറയുകയാണ്, നമുക്ക് മനസ്സിലാക്കിത്തരുകയാണ്.
എവിടെ ദൈവമുണ്ടോ അവിടെ ജീവനും ഭാവിയും. നമ്മുടെ ജീവിതങ്ങൾ ദൈവസ്നേഹത്താൽ സ്പർശിക്കപ്പെടാൻ അനുവദിക്കുമ്പോൾ സ്വർഗം നമുക്കായി തുറക്കപ്പെടും. അങ്ങനെ നമ്മുടെ കാലഘട്ടത്തെ പരിശുദ്ധ കനികാനാഥയെപ്പോലെ, മറിയത്തെപ്പോലെ വിശ്വസ്തതയും സ്നേഹവും കൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷ വെളിച്ചത്താൽ പ്രശോഭിപ്പിക്കാം. അതുവഴി അനുദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുവാനും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുവാനും മെയ്മാസ റാണി പരിശുദ്ധ കന്യകാനാഥ നമ്മെ തുണയ്ക്കട്ടെ, നമ്മെ നയിക്കട്ടെ. ഗാനം ആലപിച്ചത് മിൻമിനിയും സംഘവുമാണ്. രചനയും സംഗീതവും ഫാദർ തദേവു സരവിന്ദത്ത്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് മെയ്മാസ റാണിയെക്കുറിച്ചുള്ള ചിന്താമലരുകളാണ്. അവതരണം ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.